Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Sardarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
വിവേകാനന്ദ സ്വാമികൾ ഇതിന് യുക്തിയുക്തമായിട്ട് യുക്തിഭദ്രമായിട്ട് ഒരു അടിത്തറവാക്കി അനുഭൂതിയോടെ ഈ ആത്മവിദ്യയിലേക്ക് എങ്ങനെ സമീപിക്കാം എന്ന് കാണിക്കാനായിട്ടാണ് തോന്നുന്നില്ല. അതാണ് സത്യം. അതേ മാസം അദ്ദേഹത്തിന്റെ ദിഗ്വിജയം നടക്കുന്ന മാസത്തിൽ തന്നെയാണ് മഹർഷി തിരുവണ്ണാമലയിൽ കാലുകുത്തി. അദ്ദേഹം വിവേകാനന്ദനൊന്നും ശരിക്കും കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ ചെറിയച്ഛൻ വീട്ടില് ഷിക്കാഗോ പ്രസംഗത്തിന് ഒരു പുസ്തകമൊക്കെ വെച്ചോണ്ടിരുന്നു അത്രേ. ഇദ്ദേഹത്തിന് ആ പേര് പോലും വായിക്കാൻ അറിയാതെ വിവേകാനന്ദ എന്ന് വായിക്കും അത്രേ. ഇംഗ്ലീഷ് ഒന്നും ശരിക്കും വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ഒരു വിധത്തിലുള്ള എന്താ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല ഈ വഴിക്ക്, ആധ്യാത്മിക വഴിക്ക്. പക്ഷെ പൂർണ്ണനായിട്ട് സെപ്റ്റംബർ 1, 1996 അദ്ദേഹം തിരുവണ്ണാമലയിലെത്തി. 1950 വരെ, അതായത് 54 വർഷം, April 14 വരെ തിരുവണ്ണാമലയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അനേക കൃതികൾ മഹർഷിയോട് പലരും പ്രാർത്ഥിച്ചതുകൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്തതും പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞതും ഒക്കെ അനേക ഗ്രന്ഥങ്ങളായിട്ട് പുറത്തു വന്നു. അതിൽ മഹർഷിയുടെ ഭക്തന്മാരിൽ രണ്ടുപേര് വളരെ പ്രധാനം. ഒന്ന് കാവ്യകണ്ഠ ഗണപതി മുനി, അദ്ദേഹമാണ് രമണ മഹർഷി എന്ന് പേര് വെച്ചത്. അദ്ദേഹത്തിന് അന്ന് 10,000-ക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ കാവ്യകണ്ഠന് മഹായോഗിയായിരുന്നു. അദ്ദേഹം മഹർഷിയെ കാണാൻ വരാൻ കാരണം ഒരുപാട് തപസ് ചെയ്തു. അദ്ദേഹവും പഴയ കാലത്ത് ഋഷികളെ പോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും ഗോദാവരി തീരത്തും നർമ്മദാ തീരത്തും ഗംഗാതീരത്തും ഒക്കെ തപസ് ചെയ്തിട്ടുണ്ടോ. ഈ തപസ്സൊക്കെ അനുഷ്ഠിച്ച അവസാനം എന്നിട്ടും പൂർണ്ണ ഒരു തൃപ്തിയില്ല. കോടിക്കണക്കിന് പഞ്ചാക്ഷരം ജപിച്ചു. ഒരു പുരശ്ശരണം അവസാനിപ്പിക്കാനായിട്ട് തിരുവണ്ണാമലയിലേക്ക് വന്നതാണ് 1908. അതിനു മുമ്പ് ഒരിക്കൽ അദ്ദേഹം മഹർഷിയെ കണ്ടിട്ടുണ്ട്. 1908 തിരുവണ്ണാമലയിലേക്ക് വന്നപ്പോ ഒരു ദിവസം വല്ലാത്ത ഒരു വിഷമം ഉള്ളിൽ. ഇത്രയധികം തപസ് ചെയ്തു, കോടിക്കണക്കിന് പഞ്ചാക്ഷരം ജപിച്ചു, പൂർണ്ണമായ ഒരു തൃപ്തിയില്ല. യഥാർത്ഥ തപസ് എന്താണ്, ജ്ഞാന തപസ് എന്താണ് എന്ന് ഒരു തീവ്രമായ ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു ദാഹം, ശാന്തിക്ക് വേണ്ടിയുള്ള ഒരു പൊരിച്ചല്. അതോടുകൂടെ ഉച്ചയ്ക്ക് അദ്ദേഹം വസിഷ്ഠഗുഹയിൽ, അന്ന് ബ്രാഹ്മണ സ്വാമികൾ എന്നാണ് അറിഞ്ഞിരുന്നത്, അദ്ദേഹത്തിന്റെ പേരൊന്നും ആർക്കും അറിയില്ല എന്ന്. അദ്ദേഹം അന്ന് മഹർഷിക്ക് 1906 എന്ന് പറയുമ്പോ ഏകദേശം ഒരു 20-27 വയസ്സ്. ആ സമയത്ത് കാവ്യകണ്ഠൻ അവിടെ വന്നു. ഗണപതി മഹർഷിയെ നമസ്കരിച്ച് ചോദിച്ചു, സ്വാമി ജപം അനേക കോടി മന്ത്രം ഞാൻ ജപിച്ചു, വേദമന്ത്രങ്ങളുടെ ആന്തരാർത്ഥമൊക്കെ ഞാൻ ഗ്രഹിച്ചു, യോഗ സാധനങ്ങളൊക്കെ ചെയ്ത് കുണ്ടലിനി ശക്തിയുടെ പ്രവാഹം അനുഭവിച്ചു, എന്നിട്ടും എനിക്ക് യഥാർത്ഥ തപസ് എന്താണ് എന്ന് ഇനിയും പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പൂർണ്ണമായ ഒരു തൃപ്തി വന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അത്ര കാലം മഹർഷി മിണ്ടിയിട്ടില്ല ആരോടും, കാര്യമായിട്ട് ഉപദേശങ്ങളൊന്നും ചെയ്തിട്ടില്ല, മത്തനെ പോലെ നടക്കുമായിരുന്നു. മഹർഷി അന്ന് കണ്ട ഒരാൾ ടി കെ സുന്ദരേശ്വര അയ്യർ പിന്നീട് എഴുതി, ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു മനുഷ്യനാണെന്നേ കരുതിയിരുന്നില്ല, സ്വർണം കൊണ്ട് കൊത്തിവെച്ച പ്രതിമ പോലെ യൂസ് ടു സിറ്റ്, ഹിസ് ബോഡി യൂസ് ടു ഷൈൻ ലൈക്ക് ബർണിഷ്ഡ് ഗോൾഡ്. ചലിക്കാതെ ആ വിരൂപാക്ഷ ഗുഹയുടെ മുമ്പിൽ മണിക്കൂർ കണക്കിന്, കണ്ണും ചലിക്കില്ല എന്നാണ് അനിമേഷ ലോചന, കണ്ണ് തുറന്നു തന്നെ ഇരിക്കും, കണ്ണടച്ചിട്ടൊന്നുമില്ല, കണ്ണ് തുറന്നിരിക്കും. അങ്ങനെയുള്ള യോഗികളുടെ സ്ഥിതിയെ കുറിച്ച് വേദമേ പറയുന്നു. തദ്വിഷ്ണോഹ പരമം പദം സദാ പശ്യന്തി സൂരയ ദിവീവ ചക്ഷുരാതതം. ആകാശത്തിൽ എന്ന പോലെ ദൃഷ്ടി, പക്ഷേ യഥാർത്ഥത്തിൽ വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി, ഹൃദയത്തില് ആത്മാനുഭവ പദത്തിനെ ദർശിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. പുറത്തേക്ക് ദൃഷ്ടിയൊന്നുമില്ല, കണ്ണ് തുറന്നിരുന്നാലും ഒന്നും കാണണില്ല. അങ്ങനെയുള്ള സ്ഥിതിയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ കാവ്യകണ്ഠ ഗണപതി മുനി വന്ന് നമസ്കരിച്ച് ചോദിച്ചു, ഭഗവാനെ എനിക്ക് തപസ്സെന്താന്ന് പറഞ്ഞു തരൂ, ഞാൻ അനേക കോടി മന്ത്രജപവും യോഗ സാധനങ്ങളും ചെയ്തിട്ടും എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വിനയം നോക്കണം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ട്, ആരുടെ മുമ്പിലും താൻ നേടിക്കഴിഞ്ഞതായിട്ട് നടിച്ചില്ല. ഒരു 10 മിനിറ്റ് നേരം കാവ്യകണ്ഠനെ വെറുതെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഈ ശരീരത്തിൽ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് എന്താണ് എന്ന് നോക്കിയാൽ അത് മനസ്സാണ് എന്ന് മനസ്സിലാവും. മനസ്സിന്റെ മൂലമായ വൃത്തിയാണ് ഞാൻ എന്നുള്ള വൃത്തി. മനസ്സ് എന്ന് വെച്ചാൽ തന്നെ ചിത്തവൃത്തികളാണ്. മനസ്സിന്റെ ആദ്യത്തെ വൃത്തി ഞാൻ എന്നുള്ള വൃത്തിയാണ്. അത് പൊന്തിയ ശേഷമേ മറ്റെല്ലാ വൃത്തികളും പൊന്തുള്ളൂ. അപ്പൊ ഈ ഞാൻ എന്നുള്ള വൃത്തി, അഹം വൃത്തി എവിടെ നിന്ന് പൊന്തുണു എന്ന് നോക്കിയാൽ ഹൃദയത്തിൽ നിന്നാണ് പൊന്തണത് എന്ന് കാണാൻ കഴിയും. സൂക്ഷ്മമായിട്ട് നിർബന്ധപൂർവം വിടാതെ സദാ ഈ ഞാൻ എന്നുള്ളത് എവിടുന്ന് ഉദിക്കണു എന്ന് അന്വേഷിച്ചാൽ മനസ്സ് അവിടെ ലയിക്കും. അതാണ് തപസ്. അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്തിനെ അന്വേഷിച്ച് അഹങ്കാരം ഉദിക്കാതെ ഇരിക്കുന്നതിന് പേരാണ് തപസ്. അഹം അപേതകം നിജവിഭാനകം മഹദിതം തപഃ. ഉപദേശസാരത്തിൽ മഹർഷി പറയുന്നു, ഈ അഹങ്കാരം ഉദിക്കുന്നത് എവിടുന്ന് അന്വേഷിച്ചാൽ ഹൃദയത്തിൽ നിന്നാണ്. ഇതിനാണ് വൈദിക ഭാഷയിൽ ന്യാസം എന്ന് പറയുക. മഹാന്യാസം, ലഘുന്യാസം എന്നൊക്കെ ഉണ്ട്. മഹാന്യാസത്തിനേക്കാളും ലഘുന്യാസമാണ് പ്രധാനം. ഓരോന്നിനെയും ഹൃദയസ്ഥാനത്തിൽ കൊണ്ടുപോയി ഹൃദയത്തിനെ സ്വരൂപത്തിൽ നിർത്തുക. ഹൃദയം തന്നെ സ്വരൂപം. അപ്പൊ ഞാൻ എവിടുന്ന് ഉദിക്കുന്നു എന്ന് നിർബന്ധപൂർവം നോക്കിയാൽ മനസ്സ് അവിടെ ലയിക്കും. അതാണ് തപസ്. അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രധ്വനി, മന്ത്രശബ്ദം എവിടെ നിന്ന് പൊന്തുണു എന്ന് ആരാഞ്ഞാൽ അതും ഈ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്ത് നിന്ന് തന്നെയാണ് പൊന്തണത്, ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പൊന്തണത് എന്ന് കാണാൻ കഴിയും. മനസ്സവിടെ ലയിക്കും. അതാണ് തപസ്. ഇത്രയേ പറഞ്ഞുള്ളൂ മഹർഷി. ഒറിജിനൽ, ശാസ്ത്രങ്ങളിൽ നിന്നല്ല, പഠിച്ചിട്ടുള്ളതല്ല, ഹൃദയത്തിൽ നിന്ന് വന്ന അനുഭൂതിയോടുകൂടിയുള്ള വാക്ക്. അത് കേട്ടതും കാവ്യകണ്ഠന് അത് അനുഭവപ്പെട്ടു. അതാണ് ജ്ഞാനികളുടെ ഉപദേശം. ഉപദേശം നമ്മൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഹോംവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോ അനുഭവം. പക്വമായ ജീവനാണെങ്കിൽ കേൾക്കുമ്പോ തന്നെ അനുഭവം. കാവ്യകണ്ഠൻ അവിടെ തന്നെ കണ്ണടച്ചിരുന്നു കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് കാവ്യകണ്ഠ ഗണപതി മുനി തന്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ബ്രാഹ്മണ സ്വാമികൾ ഇന്നു മുതൽ ഭഗവാൻ രമണ മഹർഷി എന്ന് അറിയപ്പെടും. ഇന്നു മുതൽ അദ്ദേഹത്തിനെ രമണ മഹർഷി എന്ന് വിളിക്കണം. അദ്ദേഹം മഹർഷിയാണ്, ഋഷികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. എന്നിട്ട് കാവ്യകണ്ഠൻ പറഞ്ഞു, യത്പൂർവം ശ്രുതിപാരദർശി ദിഷണോ ദ്വൈപായനോദ്യാഗമത് പശ്ചാത് ബോധകലാവിധൂതതിമിര ശങ്കാപഹ ശങ്കരഹ തത്സമ്പ്രത്യഖിലാവനീതലജുഷാം ആചാര്യസിംഹാസനം ദേവത്വാം പ്രതിവീക്ഷതേ നരതനോ ഗീർവാണസേനാപതേ. ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം ആരംഭിക്കുമ്പോൾ പറയുന്നത്, ബ്രഹ്മവിദ്യാ സമ്പ്രദായ പ്രവർത്തകന്മാരിൽ ആദ്യത്തെ ആള് സനത്കുമാര മഹർഷിയാണ്. സനത്കുമാരനാണ് സുബ്രഹ്മണ്യൻ. സനത്കുമാരനാണ് സ്കന്ദനായിട്ടും മുരുകനായിട്ടും ഒക്കെ പുരാണങ്ങൾ പറയണത്. സനത്കുമാരൻ തന്നെയാണ് ശിവപുത്രനായിട്ട് ജനിക്കുന്നത്. അപ്പൊ സനത്കുമാരൻ ബ്രഹ്മവിദ്യാ സമ്പ്രദായ പ്രവർത്തകന്മാരിൽ ആദ്യത്തെ ആളാണ്, ജ്ഞാനികളിൽ ആദ്യത്തെ ആളാണ്. കാവ്യകണ്ഠന് മഹർഷിയെ കണ്ട ഉടനെ, ആ ജ്ഞാനപരമ്പരയുടെ മൂലാചാര്യൻ തന്നെയാണ് ഇങ്ങനെ ജനിച്ചിരിക്കുന്നത്, വീണ്ടും ഈ ജ്ഞാനത്തിനെ ഒഴുക്കാനായിട്ട് ലോകത്തില് പ്രസരിപ്പിക്കാനായിട്ട് ജനിച്ചിരിക്കുന്നതെന്ന് തോന്നി. അപ്പോ കാവ്യകണ്ഠൻ ചത്വാരിംശത് എന്ന കൃതിയില് ഈ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. യത്പൂർവം ശ്രുതിപാരദർശി ദിഷണോ ദ്വൈപായനോധ്യാരുഹത്. ഏതൊരാചാര്യപീഠത്തിൽ പണ്ട് വ്യാസഭഗവാൻ ദ്വൈപായനൻ ഇരുന്നുവോ, പിന്നീട് ആദിശങ്കര ഭഗവത്പാദരെ ഇരുന്നുവോ, അതേ സ്ഥാനമാണ്
കഴിഞ്ഞിട്ടില്ലെങ്കിൽ
കാത്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്നുവെച്ചാൽ സ്ഥാനമാനം എന്നുള്ള സ്ഥാന അർത്ഥത്തിലല്ല, ബ്രഹ്മവിദ്യയുടെ ഏറ്റവും പ്രധാന ആചാര്യന്മാരിൽ നമുക്കിപ്പോ മഹർഷിയാണ്. എല്ലാരും അത് സമ്മതിച്ചു കഴിഞ്ഞു. സൂര്യൻ ഉദിക്കുമ്പോ ഇത് സൂര്യനാണെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. ആചാര്യപീഠങ്ങളിലുള്ളവരും സാധാരണക്കാരും എല്ലാരും സമ്മതിച്ചു. അവിടെ ഒരു കോൺട്രവേഴ്സി ഇല്ല. സകല പേർക്കും സമ്മതിക്കേണ്ടി വന്നു. കാരണം അത്ര ശുദ്ധമായിട്ട് വിദ്യ അവിടെ പ്രകാശിച്ചു. ആ വിദ്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നും നേടിയെടുക്കാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മഹർഷി കാവ്യകണ്ഠൻ ഒരു ശിഷ്യൻ. അതിനുശേഷം മറ്റൊരു ശിഷ്യൻ വന്നു, പരമഭക്തനായ ഒരു ശിഷ്യൻ മുരുകനാർ സ്വാമികൾ. അനേക ഭക്തന്മാർ വന്നു. ഇവരെ ആരും മഹർഷി തന്റെ ശിഷ്യന്മാരെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവര് അദ്ദേഹത്തിന് ഗുരുവായി കണ്ടു, അത്രയേ ഉള്ളൂ. അദ്ദേഹം ആരെയും എന്റെ ശിഷ്യനാണെന്നോ ഇദ്ദേഹം എന്റെ ശിഷ്യനാണെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ആത്മാനുഭവം സിദ്ധിച്ചവര് അദ്ദേഹത്തിനെ ഗുരുവായി കണ്ടു, അത്രയേ ഉള്ളൂ. മുരുകനാർ സ്വാമികൾ ഭിക്ഷാന്തേഹിയായിട്ട് തിരുവണ്ണാമലയിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് നടന്നു. രാമനാട് രാജാവൊക്കെ അദ്ദേഹത്തിന് ആസ്ഥാന കവിയായിട്ട് വിളിച്ചിട്ട് പോലും പോയില്ല. 30,000 തമിഴ് പാട്ടുകൾ എഴുതി അദ്ദേഹം. ഒക്കെ തന്റെ ഗുരുവിനെ കുറിച്ചും ഗുരുവിന്റെ ഉപദേശങ്ങളെ കുറിച്ചുമാണ്. ആ മുരുകനാർ സ്വാമികൾ മഹർഷി അപ്പപ്പോ എഴുതിയ പാട്ടുകളെയൊക്കെ കോർത്തിണക്കി 40 പാട്ടുകളുടെ രൂപത്തിലാക്കി. അതാണ് ഉള്ളത് 40 അനുബന്ധമായിട്ട് വരും. എന്നിട്ട് മുരുകനാർ സ്വാമി മഹർഷിയോട് പറഞ്ഞു, ഇതിലിപ്പോ പാട്ടുകൾക്ക് ഒരു പ്രത്യേക രീതി പോരാ, തമിഴിൽ ഒരു സമ്പ്രദായമുണ്ട്, 40 പാട്ടുകളായിട്ട് എഴുതുക എന്നൊരു സമ്പ്രദായം. അതുകൊണ്ട് മഹർഷിയോട് മുരുകദാസ് സ്വാമികൾ യാചിച്ചു ഒരു 40 പാട്ടുകൾ അങ്ങയുടെ ഉപദേശങ്ങളെ മുഴുവൻ ഒന്ന് ക്രോഡീകരിച്ച് 40 പാട്ടുകളായിട്ടൊന്ന് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വതന്ത്രമായിട്ട് മുരുകദാസ് സ്വാമിയുടെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി എഴുതിയതാണ് ഈ ഉള്ളത് 40 ശ്ലോകങ്ങൾ. ആ ഉള്ളത് 40 തമിഴിലെഴുതി, തമിഴിലെഴുതിയ ആ കൃതിയെ കാവ്യകണ്ഠ ഗണപതി മുനി സംസ്കൃതത്തിലാക്കി. അതാണ് സദ്ദർശനം. നമ്മളിപ്പോ നോക്കണ സംസ്കൃത കൃതി, അതിന്റെ മൂലം ഈ തമിഴ് കൃതിയാണ്. ഉള്ളത് 40 എന്ന് പറയുന്ന തമിഴ് കൃതിയാണ് മൂലം. അതിന്റെ സംസ്കൃതമാണ് ഇപ്പോ നമ്മൾ നോക്കണത്. സദ്ദർശനം ഉള്ളത് എന്നുള്ളതാണ് അവിടെ ആരംഭമേ. ഉള്ളത് 40 ഉള്ളത് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ആരംഭിക്കണം. ഈശ്വരൻ എന്ന് പോലും മഹർഷി പറഞ്ഞില്ല, ഉള്ളത് എന്ന് പറഞ്ഞു. ഉള്ള വസ്തു സത്യം, ഭാഗവതം ആരംഭിക്കുമ്പോൾ സത്യം പരം ധീമഹി എന്ന് ആരംഭിക്കും. അതേപോലെ ഈ സദ്ദർശനം ആരംഭിക്കുമ്പോഴും സത് എന്ന പദത്തോടുകൂടെ ആരംഭിക്കും. ഉള്ള വസ്തു സത്യം എന്ന് വെച്ചാൽ ഏതാ, ഏതൊന്നും മാറാതെ ഇരിക്കുന്നു അത് സത്യം, ഏത് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു അത് ഉണ്മയല്ല, ഒരിക്കലും മാറാത്തത് സത്യം. നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്നത് എന്താണ്? ആരാഞ്ഞു നോക്കിയാൽ നമുക്ക് തന്നെ കാണാം. നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ, എന്റെ അനുഭൂതി മണ്ഡലത്തിൽ എനിക്ക് അനുഭവമില്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ ഭ്രമമായിരിക്കും, ഇല്യൂഷനായിരിക്കും. ഭാവനയെ ഒന്നും ആശ്രയിക്കേണ്ട. നമ്മളുടെ അനുഭവത്തിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്റെ അനുഭൂതി മണ്ഡലത്തില് ശാശ്വതമായിട്ട് ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. അത് നമ്മൾ അന്വേഷിച്ചു നോക്കുക, ഞാൻ എന്നുള്ള അനുഭൂതി. ശരീരം ജനിച്ചു, ശരീരം വളരണു, ശരീരം മാറി 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 വരണു അല്ലേ. ജനിച്ചപ്പോ ഒരു വയസ്സിൽ ഏതൊരു ശരീരമുണ്ടോ, അല്ലെങ്കിൽ ചോറൂണിന് എടുത്ത ഫോട്ടോ, ആ ഫോട്ടോ 60-ാമത്തെ വയസ്സിൽ നോക്കിയാൽ എങ്ങനെയുണ്ടാവും? യാതൊരു വിധത്തിലും ബന്ധമില്ല. 6 മാസത്തിലുള്ള ശരീരത്തിനും 60 വയസ്സിലുള്ള ശരീരത്തിനും യാതൊരു ബന്ധമില്ല. ശരീരം അപ്പടി മാറിപ്പോയിരിക്കുന്നു, പരിണമിച്ചിരിക്കുന്നു, വികാരപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ ഓരോ കോശവും മാറിപ്പോയിട്ടുണ്ടാവും. അന്നത്തെ ശരീരത്തിലെ ഒരു കോശം പോലും ബാക്കിയുണ്ടാവില്ല. ചിലപ്പോ സകല കോശങ്ങളും മാറിയിട്ടുണ്ടാവും. അതേപോലെ മനസ്സും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും. മനസ്സും മാറുന്നു, ബുദ്ധിയും പരിണമിക്കുന്നു, ചലിക്കുന്നു, മാറുന്നു. പക്ഷേ അന്ന് ഏതൊരു ഞാൻ ഉണ്ടോ ആ ഞാൻ തന്നെയാണ് 60-ാമത്തെ വയസ്സിലും, ആ ഞാൻ തന്നെയാണ് 70-ാമത്തെ വയസ്സിലും, ആ ഞാൻ തന്നെയാണ് 90 വയസ്സായാലും ഉണ്ടാവാൻ പോണത് അല്ലെ. ശരീരം മാറുമ്പോഴും മനസ്സ് മാറുമ്പോഴും ബുദ്ധി മാറുമ്പോഴും ഞാൻ എന്നുള്ള സ്ഫൂർത്തി അനുഭവം ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ഞാൻ മാറണില്ല. നോക്കുക നല്ലവണ്ണം, നിങ്ങളിലേക്ക് തന്നെ നോക്കുക. ബുദ്ധി കൊണ്ടല്ല, ആലോചിക്കൊന്നും വേണ്ട, അനുഭൂതി വെച്ചുകൊണ്ട് നോക്കുക. എന്താ അനുഭവം? ഞാൻ ഉണ്ട് എന്ന് അറിയണ്ടല്ലോ. ഈ ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല, ഇതൊക്കെ മാറുമ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു അറിവ്. ശരീരം മനസ്സ് ഒക്കെ ജാഗ്രതയിലുണ്ട്, ഞാൻ ഉണ്ട്. സ്വപ്നത്തിൽ ശരീരമില്ല, മനസ്സ് പ്രവർത്തിക്കണം, പക്ഷേ ഞാൻ ഉണ്ട്. സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോ ശരീരവുമില്ല മനസ്സുമില്ല, പക്ഷേ ഞാൻ ഉണ്ട്. അപ്പൊ ഞാൻ ശരീരമോ മനസ്സോ അല്ല, ഞാൻ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഉണർവാണ്, അവബോധമാണ്. ആ അവബോധം സദാ മാറാതെ നിൽക്കുന്ന സദ്വസ്തുവാണ്. ഉണ്ട് എന്നുള്ള പ്രതീതി, ഉണ്മ. നമുക്ക് ഉണ്മ അവിടെ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഈശ്വരൻ ഉണ്ടെങ്കിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ അനുമാനിക്കണം. മറ്റു പദാർത്ഥങ്ങൾ, എന്നിൽ നിന്ന് അന്യമായ പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്നിൽ കാണണം, അല്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ തൊടണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഊഹിക്കണം. പക്ഷേ മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ ഒരു സഹായം കൂടാതെ ഉണ്ട് എന്നുള്ള ഉറപ്പുള്ള അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. സ്വപ്രകാശം, സ്വയം പ്രകാശം, അതിനൊന്നിനെയും ആശ്രയിക്കേണ്ട. അപ്പൊ ഈ ഞാൻ ഉള്ള വസ്തു, ഇതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ കൃതി മുഴുവൻ. ഉള്ള വസ്തു, ആ ഉള്ള വസ്തു ഉള്ളതുകൊണ്ടാണ് ബാക്കിയൊക്കെ ഉള്ളതായിട്ട് തോന്നണത്. അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടെന്ന് ആര് പറയും? ജഗത്തിലെ സകല പദാർത്ഥങ്ങളും ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഞാനുള്ളത് കൊണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ആരിതൊക്കെ ഉണ്ടെന്ന് പറയും? ഞാനുണ്ടോ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, ഞാൻ ഇല്ലയോ ബാക്കിയുള്ളതൊന്നുമില്ല. ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ചിരിക്കുമ്പോ തന്നെ വസുദേവർ പറയുന്നത് അതാണ്, ഈ ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വവ്യതിരേകത്തോ അബുധഃ. ദൃശ്യപദാർത്ഥങ്ങളെയൊക്കെ ഉണ്ട് എന്ന് പറയണവൻ, ആത്മാവിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയണവൻ അറിവില്ലാത്തവനാണ്. ഇതിനൊക്കെ ഉണ്മ കൊടുക്കുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം. ആ അനുഭവത്തിൽ മനസ്സ് പൊന്തുന്നു, മനസ്സ് പൊന്തി ഇന്ദ്രിയങ്ങളിലൂടെ വികസിച്ച് കാണുന്നതാണ് പ്രപഞ്ചം. വികാസ സങ്കോചം, എക്സ്പാൻഷനും കോൺട്രാക്ഷൻ. എക്സ്പാൻഷൻ പുറത്തേക്ക് വരുന്നു, വിസ്താരം, പിന്നെയോ ഉള്ളിലേക്ക് സങ്കോചിക്കുന്നു. മനസ്സ് പുറത്തേക്ക് വികസിക്കുമ്പോ സ്വപ്നം, ഒന്നുകൂടെ വികസിച്ചാൽ ജാഗ്രത്. മനസ്സ് അല്പം ഒന്ന് സങ്കോചിച്ചാൽ സ്വപ്നം, നല്ലവണ്ണം ലയിച്ചാൽ ഉറക്കം. ഈ മൂന്ന് അനുഭവമല്ലേ നമുക്കുള്ളത്? ഈ മൂന്നും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതിയില് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. മനസ്സ് സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും ക്ഷീണിക്കുമ്പോൾ ഉറക്കത്തിലേക്കും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിനൊക്കെ ആശ്രയമായിട്ടുള്ള അറിവ്, ജ്ഞപ്തി, പ്രജ്ഞ, അവബോധമാണ് ഞാൻ. ആ ഞാൻ മാറ്റം കൂടാതെ നിൽക്കുന്നു. അതിനെയാണ് ഇവിടെ സത് എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. സത്, അഹം എന്നുള്ളത് സത്താണ്. ബാക്കിയൊക്കെ ഇതം. നമ്മളുടെ അനുഭൂതി രണ്ടാണ്, അഹം ഇതം. അഹം എന്നുള്ളത് അനുഭവം, ഇതം എന്നുള്ളത് ഇന്ദ്രിയ പ്രതീതി. ഞാൻ ഉണ്ട് എന്നുള്ളത് അനുഭവം. നല്ലവണ്ണം നോക്കണം. നിങ്ങളെ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയേ വേണ്ട. വെറുതെ കേട്ടാ മതി, മനസ്സിലാക്കാനേ നിൽക്കണ്ട. നമ്മൾ ലോകത്തില് ഒരു കാര്യം അറിയണമെങ്കിൽ മനസ്സിനെയും ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ സത്സംഗത്തിൽ ഞാൻ ഒരു ടെക്നിക്ക് പറയാം, നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കേണ്ട. ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇത് മനസ്സുകൊണ്ട് പിടിക്കേണ്ട കാര്യമല്ല, വേറെ ഒരു ഫാക്കൽറ്റി ഉള്ളിൽ ഇരുന്ന് പിടിക്കണം. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിനെ ഉപയോഗിച്ചാൽ ഉറങ്ങിപ്പോകും. മനസ്സിനെയോ ബുദ്ധിയോ ഉപയോഗിച്ച് സത്സംഗത്തിലുള്ള ഈ സൂക്ഷ്മമായ വിഷയത്തിനെ പിടിക്കാൻ ശ്രമിച്ചാൽ മൂക്കുകൊണ്ട് കാണാൻ ശ്രമിക്കണ പോലെയാകും, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മണക്കാൻ ശ്രമിക്കണ പോലെയാണ്. മനസ്സിന് ഈ വസ്തുവിനെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ മനസ്സിന് പുറകിൽ നിന്ന് ഒരു ഉപകരണം പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഉപകരണത്തിനെയാണ് വേദാന്തികൾ ഹൃദയസ്ഥാനം എന്ന് പറയണത്. അത് മനസ്സല്ല, അത് ബുദ്ധിയുമല്ല, അത് ഇന്ദ്രിയങ്ങളൊന്നുമല്ല. ആ ഹൃദയസ്ഥാനം തനിയെ പ്രവർത്തിക്കും. ഭഗവാന്റെ കൃപ കൊണ്ട് നിങ്ങൾ ഇരുന്നാൽ മതി. ശ്രദ്ധിച്ചിരിക്കണം എന്ന് പോലും പറയില്ല. ശ്രദ്ധിക്കാൻ പോലും ഒരു എഫേർട്ടൊന്നും ഉപയോഗിക്കണ്ട, വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ നാരായണത്വരാന്തൻ പറയുമത്രേ, മനസ്സിലായില്ല 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 എന്ന് പാടി നടക്കുന്ന. കുറെ ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പോ നാരായണത്വരാന്തനോട് ചോദിച്ചു, എന്താ കുറെ ദിവസം മുമ്പ് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ എന്താ മനസ്സിലായില്ല? അല്ല, ഞാൻ ആത്മവിചാരം ചെയ്യായിരുന്നു, എന്റെ സ്വരൂപം എന്താന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പൊ മനസ്സിലായോ? അത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. അത് മനസ്സിലാവണ കാര്യമല്ല. എന്താന്ന് വെച്ചാൽ അവിടെ പോകുമ്പോ മനസ്സ് ഇല്ലാതാവണു, പിന്നെ എങ്ങനെ മനസ്സിലാവും? ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം, സങ്കല്പ വികല്പ ശക്തി, അതിനോട് അടുക്കുമ്പോ ഇല്ലാതാവണു, പിന്നെ അതിനെ വെച്ചുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുമോ? അപ്പോ ഒരുപാട് ശ്രമിക്കൊന്നും വേണ്ട. ഇത് ബുദ്ധി കൊണ്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കൊന്നും വേണ്ട, വെറുതെ കേട്ടാ മതി, ശ്രദ്ധിച്ചാ മതി. ശ്രദ്ധിക്കാൻ പോലും പരിശ്രമിക്കണ്ട, ശ്രദ്ധയായിട്ടുള്ളൊന്ന് പൊന്തി വരട്ടെ. ഇരിക്കുക എന്നുള്ളത് നമ്മളുടെ കടമ, ബാക്കി ഭഗവാന്റെ കർത്തവ്യം, ആ ശക്തിയുടെ കർത്തവ്യം. അതിന് വിട്ടുകൊടുക്കുക. പതുക്കെ ഈ സ്ഫൂർത്തി തെളിഞ്ഞു വരും, നമ്മളുടെ ഉള്ളിൽ ഈ സ്ഫൂർത്തി തെളിഞ്ഞു വരും. നമുക്കിപ്പോ ഉള്ളത് അഹം വൃത്തിയാണേ. ഈ അഹം വൃത്തി നമ്മളില് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അഹം സ്ഫൂർത്തി പ്രകാശിക്കില്ല. ഈ അഹം വൃത്തിയുടെ പ്രവർത്തനം പതുക്കെ 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 സത്സംഗത്തില് താണു 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 വരുമ്പോ അഹം വൃത്തി ലയിക്കുന്ന ദ്വാരത്തിൽ നിന്ന് തന്നെ അഹം സ്ഫൂർത്തി പ്രകാശിക്കും. ഞാൻ എന്നുള്ള വൃത്തിയും ഞാൻ എന്നുള്ള സ്ഫൂർത്തിയും, ഞാൻ എന്നുള്ള വൃത്തി അഹങ്കാരമാണ്, ഞാൻ എന്നുള്ള സ്ഫൂർത്തി സാക്ഷാത് പരമേശ്വര സ്വരൂപമാണ്. അപ്പൊ ആ സ്ഫൂർത്തി പ്രകാശിക്കാൻ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കണം. ഈ സത്സംഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ അഗ്നി ഉരയ്ക്കണ പോലെയാണ്. രണ്ട് കോലുകൾ തമ്മിൽ കൂട്ടി ഉരശി 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 തീ വരണ പോലെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഉരശാണ്. ഉരശുമ്പോ അഗ്നി പെട്ടെന്ന് സ്പാർക്ക് ഉണ്ടാവും. ചിലർക്ക് സ്പാർക്ക് വന്നിട്ട് പോകും, പിടിക്കില്ല. ഉണക്കപ്പുല്ല് ഇല്ലെങ്കിൽ പിടിക്കില്ല. ഉണക്കപ്പുല്ല് എന്താന്ന് വെച്ചാൽ സദ്വാസനകൾ, ശുഭവാസനകൾ. ശുഭവാസനകളാവുന്ന ഉണക്കപ്പുല്ലുണ്ടെങ്കിൽ ഇതിൽ ഉണ്ടാവണ സ്പാർക്ക് കത്തിപ്പിടിച്ചോളും. ആ സ്പാർക്ക് നമുക്ക് പതുക്കെ ഉണ്ടാവും. നമ്മൾ ഈ എട്ട് ദിവസത്തില് ഉള്ള ഈ ഉപനിഷത്ത്, ഇത് ഉപനിഷത്താണ്. ഉപനിഷത്ത് എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അടുത്തിരുന്ന് കേൾക്കുക എന്നർത്ഥം. ടേപ്പ് റെക്കോർഡറിൽ കേട്ടാ പോരാ, അടുത്തിരുന്ന് കേൾക്കുക. നമ്മളിങ്ങനെ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോ പതുക്കെ ആ ശ്രവണം തന്നെ ഉള്ളിൽ ഒരു തെളിച്ചം ഉണ്ടാക്കും. ശ്രവണം കൊണ്ട് തന്നെ ആന്തരിക ശ്രവണം ഉണ്ടാവും. ഈ ബാഹ്യ ശ്രവണം, അതിനുശേഷം ആന്തരിക ശ്രവണം. ആന്തരിക ശ്രവണം എന്താന്ന് വെച്ചാൽ മഹർഷി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആന്തരിക ശ്രവണം, ഞാൻ ഞാൻ എന്നുള്ള ധ്വനിയെ കേൾക്കുക എന്നാണ്. സ്വനം, ആ സ്വനത്തിനെ കേൾക്കുക. ആ സ്വനം എവിടുന്നുണ്ടാവണു എന്ന് ശ്രവണം ചെയ്ത് ശ്രവണം ചെയ്ത് സ്വനവും ഒടുങ്ങുമിടം സ്വയം പ്രകാശം, ആ ധ്വനി എവിടെ ലയിക്കുന്നുവോ അവിടെ സ്വയം പ്രകാശമായ വസ്തു ജ്വലിക്കും, ഉജ്ജ്വലമായി അത് തെളിഞ്ഞു വരും ഉള്ളില്. അത് തെളിഞ്ഞു വരാനായിട്ട് കാത്തിരിക്കാം. ശ്രവണമാണ് അതിന് ഒരേ ഒരു സാധനം. ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ അഹംവൃത്തി പ്രബലമായി പ്രവർത്തിക്കും. നമ്മൾ ജപിക്കാനിരുന്നാൽ ഞാൻ ജപിക്കണമെന്ന് തോന്നും, ധ്യാനിക്കുന്നാൽ ഞാൻ ധ്യാനിക്കണമെന്ന് തോന്നും. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ ശ്രവണം ചെയ്യുമ്പോ നമ്മളുടെ ഈ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിന് പ്രാബല്യമില്ല, ഒന്നും ചെയ്യണില്ലല്ലോ. ഈ പറയുമ്പോഴും ഞാനൊന്നും ചെയ്യണില്ല, ഇത് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കണു, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരു ശക്തിപ്രസരം മാത്രമാണ് നടക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളുടെ പ്രവർത്തനം ഒന്നുമില്ല. നമുക്ക് മനസ്സിലാവണോ മനസ്സിലാകാതിരിക്കണോ ഇതിനൊന്നും ഇമ്പോർട്ടൻസേ ഇല്ല. നമുക്ക് ഇവിടെ ഈ സന്നിധിയിൽ വന്ന് ഇരിക്കാം. 8 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം വല്ല പ്രയോജനം ഉണ്ടായോ പ്രയോജനം ഉണ്ടായില്ലയോ. ഇതിനൊക്കെ ഈ ഇൻട്രഡക്ഷൻ വേണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എളുപ്പമായിട്ട് കാര്യം പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് പഠിച്ചിരിക്കണേ. രാമൻ ദശരഥന്റെ മകനാണ്, സീതയെ കല്യാണം കഴിച്ചു, യുദ്ധത്തിന് പോയി, രാവണനെ കൊന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയണതിലാണ് താല്പര്യമേ. അതേപോലെ ഉപനിഷത്ത് ക്ലാസ്സിന് വന്നാൽ ഉടനെ നോട്ട് ബുക്കും പേനയൊക്കെ എടുത്തോണ്ട് വരും. ബ്രഹ്മം, മായ, ഉപാധി, പഞ്ചകോശങ്ങള്, അതിലേതേത് കോശം ഏതേത് കഴിഞ്ഞ് വരും, ഒക്കെ റെഡിയായിട്ട് എടുക്കും, ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് കാര്യം? ഒരു പ്രയോജനമില്ല. ആത്മാ ബ്രഹ്മം കുറെ വാക്കുകൾ, പിന്നെയോ ആ വാക്കുകൾക്കൊന്നും ഒരർത്ഥമില്ല. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് വാക്ക് തിന്നിട്ട് പോകരുത്. ഇവിടുന്ന് പോകുമ്പോ വാക്ക് തിന്നിട്ട് പോകരുത്. ഒരു വാക്കും ഓർമ്മ വരാൻ പാടില്ല. നിശ്ചലമായിട്ട് നിൽക്കണം ഉള്ളിൽ. സത്സംഗത്തിൽ പറഞ്ഞത് ഒന്നും ഓർമ്മ വരണ്ട. ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. നിശ്ചലമായിട്ട് നിൽക്കട്ടെ, ഉള്ളൊന്ന് തെളിഞ്ഞു വരും. ഈ കേൾക്കണതൊക്കെ നേരെ ഭഗവാൻ മഹർഷിയുടെ ഒരു ശിഷ്യൻ പറയും, ശരിക്കു കേട്ടാൽ ഒന്നും ഓർമ്മ വരില്ല എന്നാണ്. ശരിക്കു കേൾക്കുകയാണെങ്കിൽ, ഹൃദയം കൊണ്ട് കേൾക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിന്റെ മണ്ഡലത്തിൽ നിൽക്കാതെ ഇറ്റ് വിൽ ഗോ ഡീപ് ഇൻ ടു യു. എന്നിട്ട് അപ്പൊ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് അറിയാമത്. പിന്നാലെ അത് നമ്മളുടേതായിട്ട് ഉള്ളുന്ന് പൊന്തി വരും. അല്ലാതെ ഈ പറഞ്ഞ ആളുടേതായിട്ടല്ല. ആ കേട്ടത് മനസ്സിനും അപ്പുറം പോയി വീണിട്ട് നമ്മളുടേതായിട്ട് അവിടുന്ന് രൂപാന്തരപ്പെട്ട് വരും. അല്ലാതെ അതൊരു ഇൻഫർമേഷൻ ആയിട്ടോ മെമ്മറി ആയിട്ടോ നിൽക്കില്ല. അതെവിടെയോ അഗാധത്തിൽ പോകും, അവിടെ ചെന്ന് കിടക്കും. അവിടെ ഇരുന്നിട്ട് അതെപ്പോഴോ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും. ഈ ജ്ഞാനമൊക്കെ എനിക്ക് എവിടുന്ന് വന്നു എന്ന് തോന്നും. എപ്പോഴോ കേട്ടതിന്റെ രൂപാന്തരമാണ്. അത് അനുഭൂതിയായിട്ട് നമ്മളുടേതായിട്ട് മാറി വരും. അതിനുവേണ്ടി കാത്തിരിക്കാം. അല്ലാതെ എല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് കാണത്തക്ക ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നാളെ നമ്മൾ സദർശനം ആരംഭിക്കാം. 40 ശ്ലോകങ്ങളുണ്ട്. അതിൽ പ്രധാന ശ്ലോകങ്ങൾ നമ്മളൊന്ന് ആഴ്ന്നു നോക്കിയാൽ മതി. അല്ലാതെ ഈ 10 ദിവസം 8 ദിവസം 9 ദിവസം കൊണ്ട് നമുക്ക് മുഴുവനും നോക്കാൻ പറ്റിയെന്ന് വരില്ല. കഴിയുന്ന ശ്ലോകങ്ങൾ ആഴമായിട്ട് നോക്കുക. അനുഭവത്തിന് അത് പ്രയോജനപ്പെടട്ടെ. ഓം യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിത് അസ്തി യഥാതപേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീ പതയേ.